അടിയന് ദുഃഖമുണ്ട്, പക്ഷെ കണ്ണിനൊരു ദുഃഖമില്ല. അനേകം വസ്ത്രം വളരെ ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു, എല്ലാ ജ്വല്ലറിയിൽ നിന്നും കിട്ടാവുന്ന സർവ്വവിധ സ്വർണ്ണാഭരണങ്ങളും അലങ്കാരമായിട്ട് വസ്ത്രം ഈ ശരീരത്ത് ധരിച്ച് എന്താണ് ഏതോ ലൗലികളൊക്കെ വാങ്ങി തേച്ച് പിടിപ്പിച്ച് വെളുപ്പിച്ചു എല്ലാം വെച്ചിരിക്കുന്ന ഈ ശരീരം അവസാനം എവിടേക്കാ പോവുക? എവിടേക്കാ? സ്വാഹ. വല്ല പുഴുവിനോ മറ്റുള്ളതിനോ ഏതെങ്കിലും ഒരു വസ്തുവിന് അപഹരിക്കാനുള്ളതാണ്. അതും വിട്ടു നോക്കി, ഇനി നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ച് മോഹനത്വം നമുക്കുണ്ടാകുന്ന എപ്പോഴാണ്? നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. എന്തെല്ലാം അഴുക്കുകളായി ഈ ശരീരത്തിലുള്ളത്. ഒരു ദിവസം ഒന്ന് കുളിക്കാതെയും പല്ല് തേക്കാതെയും ഇരുന്ന് നോക്കാം, അപ്പൊ തന്നെ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തോട് വെറുപ്പ് തോന്നും. ഇത്ര മോഹനമായ ഒരു സൃഷ്ടിയായി ഈ ശരീരത്തെ നമ്മൾ വരച്ചു കാണിക്കുന്നു കാവ്യാത്മക സൃഷ്ടിയിലെങ്കിലേ. ഒന്ന് ആലോചിച്ചു നോക്കുക, ഈ ശരീരമെന്ന് പറയുന്നത് എന്താണെന്നുള്ളത് വ്യക്തമാക്കി തരുന്നു ഗുരുദേവൻ ഇതിലൂടെ തന്നെ. എന്താ ഈ ശരീര തൊലിയും എലുമ്പ് മലം ദുരന്തമന്ത കലകളും എന്തും അഹന്ത ഒന്ന് കാണുക. തൊലി എലുമ്പ് മലം ഇതിന്റെ പുറകെയാണല്ലോ നമ്മുടെയൊക്കെ സഞ്ചാരം. അവസാനം എന്തായി തീരും? ഉത്കൃഷ്ടമായ ഒരു ജന്മം നമുക്ക് കിട്ടിയിട്ട് പോലും നമ്മളെല്ലാം പുഴുക്കളായി തീരും എന്ന് പറഞ്ഞാൽ അനേകം ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യജന്മം നമുക്ക് കിട്ടുക. ആ മനുഷ്യജന്മം കിട്ടിയിട്ടും വീണ്ടും വീണ്ടും ഈ ശരീരാഭിമാനത്തിൽ മുഴുകിക്കഴിയുന്ന ആളുകൾ വീണ്ടും പടുകുഴി പുഴുക്കളാകുന്ന പടുകുഴിയിലേക്കാണ് പതിക്കുന്നതെങ്കിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സ് ഉള്ളിൽ തട്ടിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം, ശരീരാഭിമാനം എന്നിൽ നിന്ന് പോകണമെന്ന് തന്നെ. കാമോഗിബദ്ധ കൃതകർമ്മജാല കാമീകതം മോക്ഷപദം ഗതസ്യ സ്വയം ദുമുക്ത സ്തുതി പരാഗോവി നപാരയീൻ മോചയിതും ചബദ്ധാൻ. അല്ലയോ, അമ്മാവനായിരിക്കുന്ന ഗുരുനാഥ, കർമ്മസമൂഹം അനുഷ്ഠിക്കപ്പെടുന്നവൻ കാരണമായിരിക്കുന്നത് കാമമാണ്. ആ കാമമാണ് നമ്മളെല്ലാം ബന്ധമാക്കി തീർക്കുന്നത്. അത് പ്രസിദ്ധവുമാണ്. കാമിയായ ഒരുവൻ എങ്ങനെയാണ് മോക്ഷത്തെ പ്രാപിക്കുക? ആഗ്രഹങ്ങളെല്ലാം മനസ്സിനകത്ത് ഇട്ടുവെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഈശ്വര ഭജനം ചെയ്യാൻ പറ്റില്ല. സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിക്കാനിരിക്കുമ്പോൾ കാണാം ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ആഗ്രഹങ്ങൾ വന്നു നിറയുന്നത്. ഈ ആഗ്രഹങ്ങളെല്ലാം മനസ്സിനകത്ത് തിരികെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വസ്ഥമായ മൈൻഡോ അല്ലെങ്കിൽ സ്വസ്ഥമായ ചിന്തകളോ പ്രാർത്ഥനകളോ ഉണ്ടാകാൻ തന്നെ സാധ്യമല്ല. ആത്മതത്വ പ്രതിപാദകങ്ങളായിരിക്കുന്ന വേദാന്ത വാക്യങ്ങൾ മുഴുവൻ പഠിച്ചിട്ടുള്ളവനാണെങ്കിൽ കൂടിയും അയാൾ ഇതിൽ നിന്ന് മുക്തനല്ലെങ്കിൽ ബദ്ധന്മാരെ എങ്ങനെയാ മോചിപ്പിക്കാൻ പറ്റുക? എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുണ്ട്, പക്ഷെ എങ്കിലും ഈ വിഷയത്തിൽ നിന്ന് മുക്തനല്ലെങ്കിൽ എങ്ങനെയാ ബദ്ധന്മാരായ ആളുകളെ മോചിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നതെന്നാണ് അമ്മാവനോട് ആര് ചോദിച്ചത്? ശ്രീനാരായണ ഗുരുദേവൻ. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ സാരമെന്താ? കാമമാണ് കർമ്മത്തിന് കാരണം, കാമമാണ് മോക്ഷത്തിൽ നിന്ന് നമ്മളെ വഴി തടയുന്നത്. അപ്പം കാമം മോക്ഷത്തിന്റെ വഴി തടയുന്നു, കർമ്മകലാപത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നെങ്കിൽ കാമോജനം സ്വാർത്ഥപരം വിദത്തേ സ്വാർത്ഥി പരാർത്ഥേ നമതിം തനോതി പരോപകാരായ സമർപ്പിതാത്മ തതക്കഥം കാമവശേ ഭവേയം. അല്ലയോ ഗുരുദേവ, വിഷയാഭിലാഷം ജനത്തെ മനുഷ്യവർഗത്തെ സ്വകാര്യ നിർവഹണത്തിൽ മാത്രം താൽപ്പര്യമുള്ളവരാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എത്രയധികം വിഷയങ്ങളിൽ അഭിലാഷം നിങ്ങൾക്കുണ്ടോ അത്രയധികം നിങ്ങൾ സ്വാർത്ഥപരന്മാരായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി യാതൊരു കാര്യം ചെയ്യുന്നവരായിരിക്കില്ല. തൻകാര്യം നേടുന്നതിൽ താൽപ്പര്യമുള്ളവര് അന്യർക്ക് അഭ്യുദയമായ കാര്യങ്ങളിൽ ബുദ്ധിയും ശ്രദ്ധയും കൈക്കൊള്ളണമെന്നുണ്ടോ? തന്റെ കാര്യം മാത്രം സാധിക്കാനുള്ള അഭിമാനബോധമുള്ള ആളുകൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ താൽപ്പര്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ എന്താണ് പ്രയത്നിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പരോപകാരമായിട്ട് മന്യർക്ക് അഭ്യുദയമുണ്ടാകുവാൻ ആത്മാർപ്പണപൂർവം പരിശ്രമിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവനാകുന്നു ഈ ഞാൻ. അതുകൊണ്ട് എങ്ങനെയാണ് കാമത്തിന് വിധേയനായി തീരുക? അല്ലയോ അമ്മവ, എന്നെ അങ്ങ് വിവാഹത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതാണെങ്കിൽ ലോകത്തിന് മംഗളകരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് സർവസംഗ പരിത്യാഗിയായി ചെമ്പഴന്തി എന്ന് പറയുന്ന ഗ്രാമവും വിട്ട് ഈ വനാന്തരത്തിൽ വന്നിരിക്കുന്നതിനൊരർത്ഥമുണ്ട്, അതിനൊരു ലക്ഷ്യബോധമുണ്ട്. സർ സാധാരണ ഗൃഹജീവിതം നയിക്കുന്നവരുടെ ലക്ഷ്യബോധമല്ല എന്റേതെന്ന് പറഞ്ഞു ഗുരു. മൃഗേഷു മധ്യേഷു സുരേഷു ഭാവി കച്ചിത് പ്രകൃഷ്ടോവി ഋതശ്രമോവി ദോക്തും നമഹ്യം പ്രഭവൈ കദാവി മാസ്തത്ര ശങ്കം ഭവതം മഹേതു. അല്ലയോ ഗുരുനാഥ, മൃഗങ്ങളിലോ മനുഷ്യരിലോ ദേവന്മാരിലോ ഉൾപ്പെട്ടവർ എത്ര ഉത്കൃഷ്ടരായാലും ശരി, എത്ര പരിശ്രമിച്ചാലും ശരി, ഒരിക്കലും എന്നെ ദ്രോഹിക്കുവാൻ ശക്തരായിത്തീരുകയില്ല. അങ്ങയുടെ തെറ്റിദ്ധാരണയെ അങ്ങ് മാറ്റിയേക്കുക. എന്താ, ദേവന്മാരിലോ മനുഷ്യരിലോ മൃഗങ്ങളിലോ വെച്ചു പോലും ഒരാൾ പോലും എന്നെ ഉപദ്രവിക്കാൻ ശക്തരല്ല. ആരാ ഞാൻ? സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരം തന്നെയാണ്. വിഷ്ണു ഭഗവാനെ ആർക്കെങ്കിലും ഉപദ്രവിക്കാൻ സാധിക്കൂ? ഇല്ല. ഈ കാര്യത്തിൽ അങ്ങയ്ക്ക് കാരണമില്ലാത്ത സംശയം ഉണ്ടാകാൻ ഇടയാകരുത്. എന്നെ ഉപദ്രവിക്കുവാനായിട്ട് ശക്തമായി പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് എന്നെ ഉപദ്രവിക്കുന്നതായി ഒന്നുമില്ല. അതിലങ്ങയ്ക്ക് ശങ്ക വേണ്ട. ദേഷ്യോത്രമേനാസ്തി കഥാപി കച്ചി ദേഷ്യോ ന കസ്യാവി തദോഹമസ്മി സർവസ്യ ബിന്ദുരതയേവ സർവ ബിന്ദോശു മീനാസ്തി രിപുപരോധ. അല്ലയോ ഗുരുബുധനായിരിക്കുന്ന അമ്മാവ, ഈ ലോകത്ത് എനിക്ക് ശത്രുവായി ഒരാൾ പോലുമില്ല. എനിക്ക് ശത്രുവായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ എന്നെ ഉപദ്രവിക്കാനും ആരെങ്കിലും വേണ്ടുള്ളൂ. എന്റെ മനസ്സിൽ പോലും ഒരാൾ പോലും ഇപ്പോൾ ശത്രുവായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ആരുടെയും ശത്രുവാകുന്നതുമല്ല. അതുകൊണ്ട് തന്നെ എനിക്കെന്താണ്, എനിക്ക് ശത്രുക്കളില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും എന്റെ ശത്രുവായിട്ട് വരുമോ? ഇല്ല. എങ്ങനെ? എല്ലാവരുടെയും ബന്ധുവും ഈ കാരണത്താൽ എല്ലാവരും ബന്ധുക്കളുമായുള്ള എനിക്ക് ശത്രുബാധ ഉണ്ടാകുന്നതല്ല. എല്ലാവരും എന്റെ ബന്ധുക്കളാണ്, അവർക്കെല്ലാം ഞാനും ബന്ധുവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കാരും ശത്രുക്കളായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സനാതനധർമ്മത്തിൽ ആദ്യകാലം മുതലേ പറയുന്ന ഒരു ധർമ്മിയുണ്ട്, നഹി വൈരേണ വൈരാണി ശാമ്യന്തിഹകതാജന അവൈരേണി ശാമ്യന്തി യേശധർമ്മ സനാതന. സനാതനമായിരിക്കുന്ന ഒരു ധർമ്മം ബുദ്ധഭഗവാന്റെ ബോധോദയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രഥമ പ്രഭാഷണങ്ങളിലെല്ലാം ഉൾപ്പെട്ട ഒരു ഉപദേശമാണ്. ദ്വേഷം ദ്വേഷം കൊണ്ട് ശമിക്കുന്നതല്ല. ദ്വേഷം എന്തുകൊണ്ട് ശമിക്കില്ല? ദ്വേഷം കൊണ്ട് ശമിക്കുന്നതല്ല. എന്നാൽ സ്നേഹം കൊണ്ട് ദ്വേഷത്തെ മാറ്റുകയും സ്നേഹത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഇതാണ് സനാതനമായ ധർമ്മം. ആരുപദേശിച്ചാണ്? ബുദ്ധദേവൻ. ഒരിക്കലെ ബുദ്ധഭഗവാന്റെ അരികിൽ ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ ബുദ്ധൻ പറഞ്ഞു, ഒരാളോട് കോപിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ കോപിച്ച ആളെ കണ്ടിട്ട് അടുത്തുള്ള ആള് എന്ത് ചെയ്ത്, അവിടെ കിടന്ന തീക്കനലെടുത്ത് അദ്ദേഹത്തെ എറിയാൻ ഒരുങ്ങിയാൽ ആ തീക്കനൽ ആദ്യം ആരുടെ കൈ പൊള്ളിക്കും? ദേഷ്യപ്പെട്ട ആള്, എറിയാനൊങ്ങിയ ആള്. ആദ്യം ഭാര്യ ആളെ പൊള്ളിക്കും, പിന്നെ ആരെയാ പൊള്ളിക്കുക? കൊണ്ടാവ്. ഇതുപോലെ ദേഷ്യം നമ്മളെ തന്നെയാണ് ആദ്യം വേദനിപ്പിക്കുക, പിന്നെയാണ് മറ്റുള്ളവരെ. മനസ്സിലായ? അപ്പൊ ദേഷ്യം നമുക്ക് നമ്മുടെ സ്വഭാവഹത്യ നടത്തുന്നതുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് കൂടുതലും കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ദേഷ്യത്തെ പരിത്യജിക്കാൻ എല്ലാ ഗുരുക്കന്മാരും ഉപദേശിച്ചിട്ടുള്ളത് കണ്ട് തന്നെ മനസ്സംയമനം ഒരു വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന് പാതയൊരുക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ മനസ്സംയമനം ശീലിക്കണമെന്ന് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നു. സ്വതസ്തദാരോഗ ജരാമൃതിഭ്യോ ദുഃഖാനി ഭൂയാംസി ഭവന്തി ജന്തോ മർത്യസ്തു ഭേദാൻ പരികൽഭ്യ ഭൂയോപി അനേകദാ ദുഃഖപരം വിവർത്തി. അല്ലയോ ഗുരുനാഥ, ജീവി സാമാന്യത്തിന് സകലമായ നിലയിലും ജീവിതകാലം മുഴുവനും രോഗജരാമൃതിഭ്യ രോഗം വാർദ്ധക്യം മരണം എന്നിവയാൽ ജന്മദുഃഖം ജരാദുഃഖം മരണദുഃഖം മൂന്ന് ദുഃഖങ്ങൾ മനുഷ്യനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രോഗം വാർദ്ധക്യം മരണം എന്നിവയിൽ നിന്ന് ഭൂയാംസി ദുഃഖാനുഭവന്തി അനേകം ദുഃഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മർത്യ മനുഷ്യനാകട്ടെ ജന്തുക്കളിൽ നിന്ന് ബ്രാഹ്മണ ക്ഷത്രിയ ഭേദങ്ങൾ കൽപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും പല പ്രകാരത്തിൽ ദുഃഖിക്കുന്നു. താകാനാകാത്ത ദുഃഖങ്ങളുണ്ടാക്കി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യരുടെ സങ്കല്പം കൊണ്ടുണ്ടാകുന്നതാണ് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങളെന്ന് പറയുന്നു. സർവേഷു ലോകേഷു വിഭാസമാനം പശ്ചന്നകം മാം മമതാവിലാസ സർവസ്യ ദുഃഖം ബഹുതാവിലഗ്നം ജിഹുർഷൂഹ് അസ്മീതിക മിത്രചിത്രം. അല്ലയോ ഗുരുദേവ, ഗുരുനാഥ, ചേതനമെന്നും അചേതനമെന്നും ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും നിലനിൽക്കുന്നു. ആത്മചൈതന്യ രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ, പ്രത്യക്ഷമായി അറിയുന്ന ഞാൻ, എന്റേതെന്നുള്ള സുനിശ്ചിതമായ ബോധത്തിന്റെ ഫലമായി ചരാചരങ്ങളായ എല്ലാ ജീവികളിലും പല പ്രകാരത്തിൽ ഏർപ്പെടുന്ന ദുഃഖത്തെ പരിഹരിക്കുവാൻ അഭിലഷിക്കുക എന്ന കാര്യത്തിൽ ആശ്ചര്യകരമായിട്ട് എന്താണുള്ളത്? എന്റെ പ്രവർത്തനത്തിനകത്ത് ആശ്ചര്യകരമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ചെയ്യേണ്ട സ്വധർമ്മമാണ് സർവസംഗ പരിത്യാഗമായ സന്യാസം, അത് ഞാൻ ചെയ്യുന്നു. വിവേകവന്ത കലുപാന്തവാസ്തേ പദാദൃഭവാദൃശാവേ വിദരോച്ചപാഠം വിദന്തിതത്വം ന തദസ്തമോവോ ബാധേത ശോകോഗിതമോനുബദ്ധ. അല്ലയോ, മഹാത്മാവായിരിക്കുന്ന കൃഷ്ണവൈദ്യനായിരിക്കുന്ന കൃഷ്ണനാശാനായിരിക്കുന്ന കൃഷ്ണവൈദ്യനായിരിക്കുന്ന ഗുരുനാഥ, അങ്ങേപ്പോലുള്ളവരും ധർമാധർമ്മ വിവേകത്തോടുകൂടിയവരും ആയിരിക്കുന്ന ബന്ധുക്കളും എന്റെ അച്ഛന്മാരും തീർച്ചയായും പരമാർത്ഥസ്ഥിതികളെക്കുറിച്ച് ബോധമുള്ളവരാണ്. അവരെല്ലാം പരമ്പരയായിട്ട് ശാസ്ത്രാപബോധമുള്ളവരും ശാസ്ത്രതത്വങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നവരുമാകിയാൽ എന്തുവേണം? നിങ്ങളെ അജ്ഞാനവും ആ അജ്ഞാനത്തിൽ നിന്ന് ജന്യമായിരിക്കുന്ന ദോഷങ്ങളോ വികാരങ്ങളോ യാതൊന്നും ബാധിക്കാനിടയില്ല. അതുകൊണ്ട് എന്തുവേണം? ദുഃഖം അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണെന്ന് പ്രസിദ്ധമാണല്ലോ. അതിന്റെ നിവൃത്തിയല്ലേ മനുഷ്യജീവിതത്തിൽ ആവശ്യം? സംസാരിയോ ഗാർഹ്യബദ്ധേഷ പിത്രാദിഭാവോപകൃതോഭിഹന്ത ശൈഥില്യമേതി ക്ഷണദോഹിഭാന്ത ബന്ധോ യഥാമാഗൃഗാന്തരാസ്ത. അല്ലയോ മഹാത്മാവേ, അവിദ്യയിൽ നിന്ന് രൂപം കൊള്ളുന്ന സംസാരത്തിന്റെ ഭാഗമായിരിക്കുന്ന ഗൃഹബന്ധം, വിദ്യയെന്നും അവിദ്യയെന്നും രണ്ടു തരത്തിൽ വിഭജിച്ചിരിക്കുന്നു. അതിൽ അവിദ്യയിൽ നിന്ന് രൂപം കൊണ്ടിരിക്കുന്നതാണ് ഏത്? ഈ ഗൃഹബന്ധം. വിദ്യയിൽ നിന്ന് രൂപം കൊണ്ടിരിക്കുന്നതാണ് ആത്മജ്ഞാനവും മോക്ഷവുമൊക്കെ. ഇത് ഭാര്യ, ഇത് ഭർത്താവ്, ഇത് അച്ഛൻ, ഇത് മകൾ എന്നീ സ്നേഹാത്മകങ്ങളായിരിക്കുന്ന ചിത്തവൃത്തികളോടുകൂടിയ മനസ്സിന്റെ വൃത്തികളോടുകൂടിയത് ആണെങ്കിൽ കൂടിയും വഴിയമ്പലങ്ങളിലെ വഴിയാത്രക്കാർക്കുണ്ടാകുന്ന പേക്ഷ പോലെ ക്ഷണകാലം കൊണ്ട് ശോചനീയാം വണ്ണം നഷ്ടപ്പെട്ടു പോകുന്നതല്ലേ ഈ ബന്ധങ്ങളെല്ലാം? ആണോ അല്ലേ? ആണ്. വഴിയമ്പലത്ത് താമസിക്കുന്ന ആളുകളെല്ലാം കുറച്ചു കാലം താമസിച്ചത് കഴിയുമ്പം അവരവരുടെ എവിടെ നിന്ന് വന്നോ അവിടേക്ക് തിരിച്ചു പോകുന്നത് പോലെ ഒരു വഴിയമ്പലമാണ് നമ്മുടെ ഗൃഹം. അവിടെ വന്നിട്ട് ഇത് എന്റേത്, ഇത് എന്റെ മകള്, ഇത് എന്റെ ബന്ധുക്കൾ എന്ന് വിചാരിച്ച് അവസാനം ഇവരെ എല്ലാം വിട്ട് സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നില്ലേ? ഈ ശരീരത്തെ തന്നെ, ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കുന്ന ശരീരത്തെ പോലും നമ്മൾ വിട്ടിട്ട് പോകുന്നില്ലേ എന്ന് ചോദിച്ചു. പറയുന്നുണ്ട്, പാന്തപ്പരി അമ്പലം തന്നിലെ താന്തരായിക്കൂടി വിയുത്തരാകും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. നദിയിലൊഴുകുന്ന ഒരു തടി പോലെ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ജീവിതത്തിലെ ഭാര്യാവർത്തൃബന്ധം, പിതൃബന്ധം, സ്നേഹഭാവങ്ങൾ, ഇതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ളൊരു ജീവിതം. ഇതിനകത്ത് സ്വതവേ നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം, ബന്ധുക്കളിൽ നിന്നെല്ലാം വേർപാടിന്റെ പേരിൽ വലിയ വലിയ കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് ശരിയല്ലേ? ശരിയാണോ? ബന്ധുക്കളെ വേർപെട്ടുവെന്ന് വിചാരിച്ചിട്ട് ഈ ജന്മനെ ചെയ്യേണ്ടതായിരിക്കുന്ന കർത്തവ്യ കർമ്മങ്ങളിൽ നിന്ന് ആരും മുക്തരാകരുത്. യാമദ്യദേശാന്തരദർശനായ ലോകസ്ഥിതിം സമ്യഗവേക്ഷ്യ പശ്ചാത് അഹം തപോ വിപരിശുദ്ധമാർഗം സർവാർത്ഥിഹന്താരമവൈവിയാവ. ഞാൻ ഇന്ന് മറ്റേ ദേശങ്ങൾ സന്ദർശിക്കുവാനായി പുറപ്പെടുകയാണ്. എവിടെല്ലാം പുണ്യസ്ഥലങ്ങളുണ്ടോ അവിടെല്ലാം സന്ദർശിക്കുവാൻ ഞാൻ പുറപ്പെടുകയാണ്. ഞാൻ ജനങ്ങളുടെ നിലപാടുകളെ വേണ്ടവണ്ണം നോക്കിയറിഞ്ഞിട്ട് പിന്നീട് തപസ്സുകൾ കൊണ്ട് എല്ലാവരുടെയും ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാനുള്ള നിർദോഷമായിരിക്കുന്ന ഒരു മാർഗത്തെ മനസ്സിലാക്കും എന്ന് പറഞ്ഞ് ആർക്കും ദോഷമില്ലാത്ത ഒരു മാർഗത്തിലേക്ക് ഞാൻ സഞ്ചരിക്കുകയാണ്. ആ മാർഗമാണ് ഈ എന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന എനിക്ക് ആർക്കും ഒരു ദോഷത്തെ ഉണ്ടാക്കരുത് തന്നെയാണ് ആഗ്രഹവും. ഉക്തൈവമത്യുജ്ജ്വല കാന്തിപൂരൈർ ദിശാ സമസ്ത പരിപൂരയൻ സ യോഗി സമുദ്ധായ ജഗാമ സൂര്യ പൂർവാർജി ഗൂഢാനിവതൻ വിഘായ. യോഗശാസ്ത്രത്തെ പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്ന വിശിഷ്ടമായ കാര്യങ്ങളും വിജ്ഞാനങ്ങളും അനുഷ്ഠാനങ്ങളും സിദ്ധികളും എല്ലാം നേടിയ ആ ശ്രീനാരായണ ഗുരു ഇപ്രകാരം പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അത്യധികം ഉജ്ജ്വലമായ പ്രഭാവ പ്രവാഹങ്ങൾ കൊണ്ട് എല്ലാ ദുഃഖുകളെയും നിറച്ചുകൊണ്ട് അത്യുജ്ജ്വലമായ പ്രഭാവത്തോടുകൂടിയവനായിട്ട് അമ്മാവൻ ഉൾപ്പെട്ട ബന്ധുജനങ്ങളുടെ മധ്യത്തിൽ നിന്നും ആ വനാന്തരത്തിൽ നിന്നും എഴുന്നേറ്റിട്ട് ഉദയപർവ്വത ശിഖരങ്ങളെ വിട്ട് ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ എന്ത് ചെയ്ത് ആ ബന്ധുജനങ്ങളെ വിട്ട് തന്റെ വഴിയിലേക്ക് പതുക്കെ അകന്നുപോയി. നോക്കി നിൽക്കാനല്ലാണ്ട് അവർക്കാർക്ക് ഒന്നും മിണ്ടാൻ ഉരിയാടുവാൻ സാധിക്കാത്ത വിധം ആരോ തന്റെ നാമുകളെ ബന്ധിച്ചിരിക്കുന്നതുപോലെ അവരെയെല്ലാം വിട്ടിട്ട് തന്റെ ലക്ഷ്യോന്മുഖത്തിലേക്ക് ഗുരു യാത്രയായി. ജ്ഞാനാന്തരീക്ഷേഷു വിഹർത്തുകാമ യോഗീശ്വരോ ദൂരഗതോതിദൂർണം തേജോ വിശേഷസ്ഥഗിതി അന്തരംഗ സബിന്ദുവർഗ അഭവദാദിദത്ത. അനിർവചനീയമായ തേജസ് കണ്ട് സ്തബ്ധയുക്തന്മാരായി തീർന്ന ബന്ധുക്കളെല്ലാം ആത്മജ്ഞാനത്തിന്റെ വിവിധങ്ങളായ സമുന്നതങ്ങളായ മണ്ഡലങ്ങളെ വിഹരിക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന അവതാര പുരുഷന്റെ, വിഷ്ണു ഭഗവാന്റെ അവതാര പുരുഷൻ എന്ത് ചെയ്ത് തങ്ങളായിരിക്കുന്ന യോഗിശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീനാരായണ ഗുരു തങ്ങളെ അതിവേഗം വിട്ടകന്ന് വളരെ വളരെ ദൂരെ എത്തിയ സമയത്ത് എന്താ മമത്വ ബുദ്ധി കൊണ്ടും ഉണ്ടായ ദുഃഖാവേശം കൊണ്ടും പരവശരായി തീർന്നു ആരൊക്കെയാ? കൃഷ്ണനാശാനും വ്യക്തിജനങ്ങളും. തസ്മിൻ മഹാത്മനി അഖിലൈക ബന്ധോ തിരോഹിതോ തേഷു വനോദരേഷു സബാന്ധവാളിർ മുഭുജേ ശ്രുവർഷം താവാവകം താവജവപ്യുതത് അഭൂതത്. എല്ലാവർക്കും മുഖ്യനായി ബന്ധുവായി പരിലസിച്ച ആ മഹാത്മാവ് ആ വനാന്തര ഭാഗത്തെ മറന്നു കഴിഞ്ഞപ്പോൾ ബന്ധുക്കളെല്ലാം കണ്ണുനീർ പൊഴിക്കുവാൻ തുടങ്ങി. ആ കണ്ണുനീർ പൊഴിക്കുന്ന ദുഃഖത്തിൽ നിന്നുണ്ടായതാണെങ്കിൽ കൂടിയും ദുഃഖത്തിന് ചെല്ല് ശാന്തി വരുത്തുവാൻ അത് ഉപകരിച്ചു. ഏതാണ് കണ്ണുനീർ തുള്ളിയിൽ? വനസ്യ നിശ്വാസ ഇവ പ്രവൃത്തി വധേ വാദേ വരാഗമ്മിനി വാന്തശീതി തേ ബാന്ധവാ ശാന്തകൃതാന്തരാള വിഭൂരാത്മാങ്ക നിയോഗശക്ത. വനങ്ങളെ തുള്ളിച്ചുകൊണ്ട് ശൈത്യം ധാരാളമായി പരത്തിക്കൊണ്ടും കാറ്റ് വനത്തിന്റെ നിശ്വാസമെന്ന വനം വീശിത്തുടങ്ങിയപ്പോൾ ശാന്തമായി തീർന്ന ഹൃദയാന്തർഭാഗത്തോടുകൂടി ആ ബന്ധുക്കള് സ്വന്തം ശരീരാവയവങ്ങളെ യഥേഷ്ടം ശലിപ്പിക്കുവാൻ ശക്തരായി തീർന്നു. ഉത്ഥായ യാവത് കൃതമാത്മകൃത്യം നിശ്ചേതമേതേ ക്ഷണമസ്തുരത്ര താവൻ മഹാവാദ പുരസ്തരാഭൂത് വൃഷ്ടിസ്തനേഷ്കോഷ ഘടിൽ വിലാസ. അമ്മാവൻ ഉൾപ്പെട്ട ആ ബന്ധുജനങ്ങള് തങ്ങളുടെ അനന്തകരണീയം എന്തായിരിക്കണമെന്ന് വേഗം തീരുമാനിക്കാനായി അല്പനേരം ഇവിടെ തങ്ങിയ സമയത്തിനുള്ളിൽ കൊടുങ്കാറ്റ് ഇടിമിന്നൽ എന്നിവയോട് ചേർന്ന മഴയുണ്ടാകുന്നതായി കണ്ടിട്ട് പത്രാണി ശാകാഞ്ചലെ സഞ്ജയാംശ തരുൺ സമൂലാനത ചക്രമേണ വിപാടയൻ തത്ര രവാനുയാതോ വാതോകരത് വൃഷ്ടിമതീവഘോരം. ശബ്ദത്തെ പിന്തുടർന്നെത്തിയ കൊടുങ്കാറ്റ് വനത്തിൽ ഇലകളെയും ചെറുചാകകളെയും കുട്ടങ്ങളെയും വേരോടുകൂടി വൃക്ഷങ്ങളെയും ക്രമത്തിൽ തകർത്തുകൊണ്ട് മഴയെ അതിഭയങ്കരമായ ഒന്നാക്കി തീർത്തു. ഗുരുദേവൻ നടന്നകലുന്നപ്പോൾ പെട്ടെന്ന് അതിഭയങ്കരമായ കൊടുങ്കാറ്റും മഴയുമുണ്ടായി. വന്യേഷു സർവേഷു ജീവിവർഗേഷു ആശങ്ക്യനാശം വരിതോ ഭ്രമസ്സു വൃഷ്ടിർവനം സർവവനം വിധായ പ്രവാഹയത് ഭൂഗതമാശു സർവം. വനത്തിലുണ്ടായിരുന്ന എല്ലാ ജീവിസമൂഹങ്ങളും തങ്ങൾക്ക് നാശം സംഭവിച്ചേക്കുമോ എന്ന സംശയം കൊണ്ട് ചുറ്റി ഉടറിത്തുടങ്ങിയ സമയത്ത് ആ മഴ ആ വനത്തെ മുഴുവൻ വെള്ളത്തിൽ മുക്കിയിട്ട് എന്ത് ചെയ്ത് ആ വനഭൂമിയിലുണ്ടായിരുന്ന എല്ലാത്തിനെയും അതിവേഗത്തിൽ ഒഴുക്കിക്കളഞ്ഞു. അംബോധമാലാ ഭീതാന്തരീക്ഷം കാന്താരകം സന്തതരും വിലോക്യ ആകാലികം ശാന്തമതം കുതച്ചി ആഗത്യ നൃത്തം വ്യതദാ പ്രചണ്ഡം. അകാലത്ത് സംഭവിച്ച കൂരിരുട്ട് മേഘപംക്തികൾ കൊണ്ട് മൂടപ്പെട്ട അന്തരീക്ഷത്തോടും ഇടതൂർന്ന വൃക്ഷങ്ങളോടും കൂടി ദുർഗമമായ കൊടുങ്കാടിനെ കണ്ടിട്ട് എവിടെ നിന്നോ വന്നിട്ട് അത്യന്ത ഭയങ്കര നൃത്തമായ താണ്ഡവമാടുകയുണ്ടായി. കിമാഗത സമ്പ്രതി സർവപക്ഷി സംവർത്തയിത്തുക്കട ഭീതിമഗ്ന സബന്ധുവർഗോ വടമൂലസക്ത തദസ്വരക്ഷാമകരോ കഥഞ്ചി. ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു ഭാഗം, മണ്ണത് ഇവിടെ ദേവീക്ഷേത്രത്തിൽ വന്നിരുന്ന് ഗുരുദേവൻ ഭജിക്കുന്ന സമയത്ത് ദേവീദേവന്മാരെല്ലാം പ്രത്യക്ഷപ്പെട്ട് ഗുരുദേവനൊരു കവചമുണ്ടാക്കിയെന്ന് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. അങ്ങനെയാണ് ബന്ധുജനങ്ങളെ കണ്ണുവെട്ടിച്ച് ഗുരുദേവൻ പുറത്തേക്ക് പോയത്. ഇതും ഒരു അത്ഭുതമായ പ്രവാഹമായിട്ടാണ് ഗ്രന്ഥകാരന്റെ പക്ഷം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദൃശ്യപ്രപഞ്ചത്തെയും നിശേഷം നശിപ്പിക്കുന്ന ഒരു പ്രളയം. അത് ആരുടെ സൃഷ്ടിയാണ്? ദേവന്മാരുടെ സൃഷ്ടി. എന്തിന്? ഗുരുദേവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. എല്ലാവരും വർദ്ധിച്ച ഭയത്താൽ മുഴുകിയവരായി ബന്ധുസമൂഹം ആ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ പറ്റിപ്പിടിച്ചു നിന്നു. എന്നിട്ട് എന്ത് ചെയ്ത്? ആ കൊടുങ്കാറ്റിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും കൂരിട്ടിൽ നിന്നും ആത്മരക്ഷ തേടി എന്ന് പറഞ്ഞാൽ ആ വടവൃക്ഷത്തെ തന്നെ അവര് ശരണം പ്രാപിച്ചു എന്നർത്ഥം. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ചതുർത്ഥ സർഗത്തില് ഗുരുദേവന്റെ തപസ്സിന് വേണ്ടിയിട്ട് ഉദ്യമിക്കുന്ന രംഗത്തിൽ നിന്ന് വിരമിപ്പിച്ചുകൊണ്ടുവന്ന് വിവാഹം കഴിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന രംഗമാണ് ഇവിടെ പറഞ്ഞത്. അത് വിരമിപ്പിക്കാൻ വേണ്ടി ബന്ധുക്കളും അച്ഛനും അമ്മയും എല്ലാവരും ചേർന്ന് പ്രയത്നിച്ചതിൽ നിന്ന് വിപുലമായി തീരുകയും നീലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കൂട്ടുകാരനെ തന്നെ അതിന് പ്രേരിപ്പിച്ച് ഗുരുദേവന്റെ അരികിൽ അയച്ചപ്പോൾ ഗുരുദേവന്റെ പുഞ്ചിരിയാണ്, നീലനോട് തോന്നിയ പുഞ്ചിരിയാണ് വിവാഹകാര്യത്തിൽ വീട്ടുകാരെ പ്രേരിപ്പിക്കാനിടയായത്. പക്ഷേ ഗുരുദേവൻ ആ രാത്രി തന്നെ വിവാഹാദി കർമ്മങ്ങൾ നടക്കവേ തന്നെ ഗൃഹം വിട്ട് തപസ്സിനായി പോയതും കൃഷ്ണനാശാൻ തുടങ്ങിയിരിക്കുന്നവര് ഗുരുദേവന്റെ പിന്നാലെ പോയതുമായ രംഗമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചത്.
അത പ്രശാന്തേ പ്രകീണേന ഘോര സമീര വീരാനുഗതോതിവർഷേ മധ്യസ്ഥൈവാഹമിഗേതി സൂര്യോ മധ്യേയം വരസ്യാവിരാഭൂത് പ്രസന്ന.
3.25 നാഴിക കൊണ്ട് ഭയങ്കരമായ കൊടുങ്കാറ്റും അതിനെ പിടുന്നുള്ള അതിവർഷവും അത് ശമിപ്പിച്ചപ്പോൾ പ്രസന്നമായിരിക്കുന്ന ആകാശമധ്യത്തിൽ സൂര്യൻ എന്ത് ചെയ്ത്? ആത്മപ്രദർശനം നടത്തിക്കൊണ്ട് പ്രത്യക്ഷനായി. താൻ തന്നെ പ്രത്യക്ഷനായി. പെട്ടെന്ന് തന്നെ 3.5 മണിക്കൂറിന് ശേഷം എല്ലാം പ്രശാന്തമായി, സൂര്യൻ പ്രത്യക്ഷനായി.
സംഗ്രഹ്യമായ വിഭവം പ്രകീർണം മായാവിനാവാകില സൃഷ്ടികാര്യം സന്മോഹനീ സാ ചാതുരാ തമസ്ചതുരാ സമിശ്ര സൂര്യേ ജ്വലന്ത്യന്തരധാക്ഷണേന.
അനന്തരം സൂര്യൻ പ്രകാശിച്ചു തുടങ്ങിയപ്പോൾ എന്താണ്? ആരെയും വ്യാപിപ്പിക്കാൻ സമർത്ഥയായ ആ കൂരിരുട്ട് എന്ത് ചെയ്ത് പ്രദർശിപ്പിക്കുവാനായി നിരത്തിയതും മായ കൊണ്ടുണ്ടാക്കപ്പെട്ടതുമായ വസ്തുക്കളെ പ്രത്യാഹരിച്ചുകൊണ്ട് തന്നിലേക്ക് തന്നെ എങ്ങനെയാണോ ലൂതമെള്ളിലിരുന്ന് നൂല് വലിച്ചു നൂത്ത് കലിച്ചതും നാരായണ ഗുരുദേവൻ തന്നെ പറയും, ചെലന്തി തന്റെ ഉള്ളിലിരിക്കുന്ന നൂലുകൊണ്ട് വല നീയുന്നതും പിന്നെ അത് തന്റെ ഉള്ളിലാക്കി സ്വയം സഞ്ചരിക്കുന്നതുപോലെ എല്ലാ ഈ വന്നിരിക്കുന്ന പേമാരികളും അന്തരീക്ഷ മാറ്റവും എല്ലാം തന്നെ സ്വന്തം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് അവിടെ ഇവിടെ വ്യാപിച്ചിരുന്ന മഴ കൊണ്ടുണ്ടായതുമായ വെള്ളപ്പൊക്കം തുടങ്ങിയ എല്ലാത്തിനെയും പ്രത്യാകരിച്ചുകൊണ്ട് ക്ഷണത്തിൽ അന്തർധാനം ചെയ്തു. എല്ലാവർക്കും തോന്നിയ ഒരു മതിഭ്രമം പോലെയായി അത്. സ്മൃത്വാവജോ യോഗി വരസ്യ ജ്യേഷ്ഠാം ദൃഷ്ട്വാ ച വിഷ്ടം അവിദചിത്തവൃത്തി മോഹം മഹാശോകരം വിഹായ സ്വസ്ഥസ്തഥാഭൂതനിയായി വർഗ. ആ സമയത്ത് നിലച്ചുപോയ മനോവ്യാപാരങ്ങളോടുകൂടിയവരും കൃഷ്ണൻ വൈദ്യന്റെ കൂടെ വന്നവരുമായ ബന്ധുക്കൾ ശ്രീനാരായണ ഗുരുദേവന്റെ ഉപദേശത്തെക്കുറിച്ച് ഓർക്കുകയും അദ്ദേഹത്തിന്റെ പ്രവൃത്തി നേരിക്കാണുകയും ചെയ്യുന്ന നിമിത്തം വലിയ ദുഃഖം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന തെറ്റിദ്ധാരണയെ കൈവിട്ട് ശാന്തമായി തീർന്നു. ഗുരുദേവനൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്, അതിലേക്ക് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട, നമുക്കെല്ലാവർക്കും ശാന്തമായി ഗുരുദേവന്റെ മാർഗത്തിന് വേണ്ടുന്ന എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കാമെന്ന് അവർ തീരുമാനിച്ചു.
വിവേകധാരാ വിശദാന്തരംഗ സമാതുലസ്വാമി മതാർത്ഥ സിദ്ധേ അശക്യതാം വീക്ഷ്യ സമർത്ഥവാദേഹി അന്യവ്യാരയസ്വാനുയാനവൃത്തേഹി.
ആലോചനയുടെ ഫലമായി തുടർന്നുണ്ടായ കൃത്യാകൃത്യ വിവേകങ്ങൾ കൊണ്ട് നിർമ്മലമായ അന്തരക്കത്തോടുകൂടിയവരും അമ്മാവനുമായ കൃഷ്ണം വൈദ്യൻ അനന്തരവനായ ശ്രീനാരായണ ഗുരുവിനെ വീട്ടിൽ കൊണ്ടുപോയി വിവാഹിതനാക്കി വാഴിക്കാമെന്നുള്ള ആഗ്രഹം അസാധ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തു ചെയ്ത് യുക്തിയുക്തങ്ങളായ വാദങ്ങൾ കൊണ്ട് തന്റെയും തന്റെ കൂട്ടുകാരുടെയും വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഗുരുദേവൻ നടന്നതും ഗുരുദേവനെ പിന്തുടരാനുള്ള സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് ആര് തിരിച്ചു പോരാൻ ആഗ്രഹിച്ചു? കൃഷ്ണൻ വൈദ്യന.
ആരംഭമേതം മമതാവിലാസാത് അസ്മത്കൃതം നിഷ്ഫലതാമുവേദം സഹത്വമാര്യ പ്രഭവേന്ന കോവി വായുഹി ബന്ധും ഗഗനേ ചലന്തം.
അല്ലയോ ബന്ധുക്കളായിരിക്കുന്ന ശ്രേഷ്ഠരായ വ്യക്തികളെ, ചെമ്പഴന്തിവാസികളായിരിക്കുന്ന സജ്ജനങ്ങളെ, മമത്വബുദ്ധി നിമിത്തം സ്വന്തമെന്ന ധാരണ നിമിത്തം എന്തു ചെയ്തു? നാം ചെയ്തത് നിഷ്ഫലമായി തീർന്ന ഈ യജ്ഞത്തെ സഹിച്ചാലും നമ്മൾ എല്ലാവരും ചേർന്ന് നാരായണ ഗുരുദേവനെ തിരിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഈ പ്രയത്നത്തെ വിപുലമാക്കി തീർത്തുകൊണ്ട് ഗുരുദേവൻ നടന്നകന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യാം? സ്വയം സഹിച്ചാലും സഹിക്കാം.
ആകാശത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിനെ ബന്ധിച്ചു നിർത്തുവാൻ ആരും ശക്തരാകുകയില്ല എന്ന് പ്രസിദ്ധമാണ്.
ഒരാധ്യാത്മിക ജീവിതം ഒരാൾ നടത്താൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ആകാശത്തിലെ വായുവിനെ പിടിച്ചു കിട്ടുന്നതിന് തുല്യമാണ് എന്ന് ആര് പറഞ്ഞു? കൃഷ്ണൻ വൈദ്യൻ പറഞ്ഞു.
കാകസ്വപുഷ്ടം മധുരൈർനിനാദൈ പ്രകർഷയന്തം ഭുവനം വിഗന്തം ഗന്ധം പ്രവർത്തം ഗഗനേ വയന്തു വിഹായ വാർത്താമഹമേവദാന്ത.
അല്ലയോ മാന്യരായ സുഹൃത്തുക്കളെ, നാമാകട്ടെ തങ്ങൾ വളർത്തിയതും മനോഹരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് ലോകത്തെ സന്തോഷിപ്പിക്കുന്നവനും ആകാശത്തിൽ അത്യുച്ചത്തിൽ പറന്നുപോകുവാൻ തുടങ്ങുന്നവനുമായ തങ്ങൾ വളർത്തിയ കുയിലിനെ കൂടെ പറന്നതിന് ശേഷം തുടർന്നു പോകുവാൻ കഴിയാത്തതിനാൽ വിട്ടുപോകുന്ന തളർന്നിരിക്കുന്നു നമ്മൾ കാക്കകളായി തന്നെ വർത്തിക്കുന്നു. നമ്മൾ ആരായിപ്പം കാക്കകളായി തീർന്നിരിക്കുന്നു. കാകൻ കറത്തോൻ കുയിലും കറത്തോൻ, ഭേദം നനച്ചാൽ ഇരുവർക്കുമില്ല. ഉണ്ടോ? കാക്കയും കറുത്തതാണ്, കുയിലും കറുത്തതാണ്. ഭേദം നനച്ചാൽ ഇരുവർക്കുമില്ല, രണ്ടുപേർക്കും ഭേദമില്ല. പക്ഷെ എന്താ, വസന്തകാലം വഴിപോലടഞ്ഞാൽ, വസന്തകാലം അങ്ങണം വന്നുപോയാൽ കാക്ക കുയില് കൂക്കു, കാക്ക എന്ത് ചെയ്യും? കാക്ക എന്ന് കഴിയും, കുയിലോ നല്ല മണിനാദം മുഴക്കം ചെയ്യും. അതാണ് ഇവിടെയും പറ്റിയത്. നമ്മളെല്ലാം ബന്ധുക്കളാണ്, നമ്മുടെ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് വിചാരിക്കുന്നവരാണ് ഞാനും നിങ്ങളും എല്ലാവരും. പക്ഷെ നമ്മളെന്താ? കാക്കകളും ഗുരു എന്താ? കുയിലുമാണ്. കുയിലിന്റെ ശബ്ദം ലോകത്തെല്ലാവർക്കും ആനന്ദം നൽകുന്നതാണ്. കാക്കയുടെ ശബ്ദം എന്താ? കാക്കയ്ക്ക് പോലും അതിനോട് വെറുപ്പാണ് എന്ന് പറയുന്നത് പോലെ ബന്ധുക്കളെല്ലാവരും വിചാരിച്ചു ഞങ്ങളുടെ ഗുരുവാണ്, ഞങ്ങളുടെ ഗുരുവാണെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നവരുടെ ഉള്ളിൽ ഗുരുത്വമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. ആദ്യം നമ്മൾ നേടേണ്ടത് ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഗുരു ഞാനെന്ന് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ബഹുവചനാത്മകമായിട്ട് എല്ലാ കാര്യവും പഠിപ്പിച്ച ഗുരുവിനെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഗുരുത്വം ആർജിച്ചിട്ട് പിന്നെന്ത് ചെയ്യണം, ഞങ്ങൾ എന്നുള്ള പ്രയോഗം ഉത്തമമായി തീരും.
കോവിശ്വരക്ഷാകര ദിവ്യശക്തി കോചൈശ സമ്മൂഢ മനുഷ്യഭാവ ഖേദാവക മോദഗരീച്ച സ്വയം വാർത്താസി സ്വയോഗി വരസ്ഥ്യതസ്യ.
ഈ വിശ്വത്തെ മുഴുവൻ രക്ഷിക്കാൻ പോരുന്ന ദിവ്യമായ ശക്തി എവിടെയാണ് നോക്കുക. ചെമ്പഴന്തി വയൽവാരം വീട്ടിലുള്ളവരെല്ലാം ചിന്തിക്കേണ്ട ഒന്നാണ്. ഈ ഗൃഹത്തിൽ നടന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ വായിച്ചു പറഞ്ഞത് മുഴുവൻ. ഈ ചെമ്പഴന്തി ഗ്രാമത്തിലെ ഈ മണ്ഡലികളെല്ലാം അതിനെ സ്മരിക്കുന്നുണ്ടാവൂ. ഇപ്പം കാര്യം എന്താ, ഒരു കാലത്ത് അമ്മാവന്മാരും ബന്ധുജനങ്ങളും എല്ലാം കൂടിയിരുന്ന് ആലോചിച്ചത് ഒരു പക്ഷേ നമ്മളിരിക്കുന്ന ഈ സ്ഥലത്തായിരിക്കാം. അതായിരിക്കും ഇവിടെ തന്നെ അഭിമുഖമായി യജ്ഞവേദി ഒരുങ്ങിയതും. ഇവിടെ ഇരുന്നു കൊണ്ടായിരിക്കും അവര് ഗുരുദേവന്റെ കല്യാണാലോചനകൾക്കൊക്കെ പന്തലിട്ടതും മറ്റുമൊക്കെ. അപ്പൊ അങ്ങനെ ഈ പുണ്യഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ പുണ്യഭൂമിയിലെ നടന്ന സംഭവത്തെക്കുറിച്ച് അയവിറക്കുമ്പോൾ അതിനുള്ള മാധുര്യം മറ്റൊരു സ്ഥലത്തുനിന്ന് നമുക്ക് കിട്ടുമോ? വേറെ ഒരിടത്തുനിന്നും കിട്ടില്ല. ഇവിടെ നടന്ന സംഭവകഥയെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ പറയാൻ സാധിക്കുന്നത് തന്നെ, ഒരു കേൾക്കാനും പറയുവാനും സാധിക്കുന്നത് ഒരു അത്യപൂർവമായ അനുഗ്രഹം തന്നെയാണ്. ഗുരുദേവന്റെ അനുഗ്രഹ വർഷമാണ് ഇവിടെ ഇപ്പോൾ ഇവരെ തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. എന്താണ് കോവിശ്വരക്ഷാകര ദിവ്യശക്തി? വിശ്വത്തെ മുഴുവൻ രക്ഷിക്കാൻ പോകുന്ന ദിവ്യമായ ശക്തി എവിടെ നിന്നാ? ഈ ചെമ്പഴന്തി ഗ്രാമത്തിൽ നിന്ന് ഊർജം ലഭിച്ച ആ ദിവ്യശക്തി എന്ത് ചെയ്ത്? അജ്ഞാനത്തിൽ മുഴുകിക്കിടക്കുന്ന മനുഷ്യരുടെ നില ഈ നിലയെ കണ്ടിട്ട് ഇപ്പോൾ ദിവ്യശക്തി കൊണ്ട് സ്തബ്ധരാക്കുന്ന കൊടുങ്കാറ്റും മഴയും എല്ലാം തന്നെ നിലച്ചുപോയോ പിരിഞ്ഞുപോയോ ആ യോഗി ശ്രേഷ്ഠൻ ആരാത്? ശ്രീനാരായണ ഗുരുദേവൻ. നമുക്ക് ദുഃഖത്തെയും അതേസമയം സന്തോഷത്തെയും പ്രദാനം ചെയ്യുന്നതാണ് വയൽവാരത്ത് കുടുംബത്തിലെ ഏക പുരുഷ സന്താനം എന്നുള്ള നിലയിൽ ഭാവിയിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും ആശ്വാസം അഭയവും നൽകേണ്ട ഏക വ്യക്തി വിട്ടുപിരിഞ്ഞു പോകുന്നുള്ള ബന്ധുജനങ്ങൾക്ക് ദുഃഖകരമായ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഭഗവാൻ ഹരി ധർമ്മ സംസ്ഥാപനത്തിനായി കൃഷ്ണനായി അവതരിച്ചു ഇല്ലേ? ജനിച്ചതിന് ശേഷം ഭഗവാൻ എവിടാ കഴിഞ്ഞത്? കൂടുതലും സമയം കഴിഞ്ഞത് ജനിച്ചെടുത്തല്ല, മധുരാപുരിയിലല്ല, പിന്നെ എവിടെയാണ്? ഗോകുലത്തിലാണ്. ജനിച്ച അച്ഛനും അമ്മയും വേർപെടേണ്ടി വന്നു കൃഷ്ണ ഭഗവാന്. എന്നിട്ട് എന്ത് ചെയ്തു? ഗോകുലത്തിൽ പോയി യശോദയുടെയും നന്ദഗോപരുടെയും പുത്രനായി അത്രയോ കാലം അവിടെ തന്റെ അവതാര കൃത്യ നിർവഹണം നടത്തി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ധർമ്മ സംസ്ഥാപനത്തിനായി ഭൂമിയിൽ അവതരിച്ച വയൽവാരത്ത് വീട്ടിലെ കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും മകനായി എന്നും ശാശ്വത പുണ്യത്തിന്റെ ധാമമായ അഭൗമ ചൈതന്യത്തിന്റെ ഉറവിടമായ ഭാവിയിലെ യശസ്സിനും കീർത്തിക്കുമൊക്കെ പൊരുൾ കെട്ട ശ്രീനാരായണ ഗുരുദേവനെന്ന് പറഞ്ഞ തേജോ ചൈതന്യം ഇനി നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന വിധം ഉയർന്നു വരുമെന്ന് ആര് പറഞ്ഞു? കൃഷ്ണനാശാൻ മറ്റുള്ള ബന്ധുക്കളോട് പറഞ്ഞു. അതൊരു അതിമഹത്തായ ചൈതന്യമാണ്. നമുക്കാർക്കും പിന്തുടരാൻ പറ്റാത്തതിലൊക്കെ ഉയർന്നു പോയിരിക്കുന്ന ആ ചൈതന്യത്തെ പിന്തുടരുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് വിഭോർ വിഭൂതേ നിലേശ്യതസ്യ ശക്നുമേയെന്ന മതം വിധാതും അതോ വിരമ്യ വ്യവസായതോസ്മാ പ്രാപ്തേ ഗൃഹം ശീക്രധരം ഭവേമ. അല്ലയോ ബന്ധുജനങ്ങളെ, അഷ്ടൈശ്വര്യ സമ്പന്നനായ ശ്രീനാരായണ ഗുരുദേവൻ സമ്മതമല്ലാത്ത ഒരു കാര്യം ചെയ്യുന്നതിന് ശക്തരാകുന്നതല്ല നമ്മളാരും. അതുകൊണ്ട് എത്രയും വേഗത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എവിടെ പോകാം? വീട്ടിലേക്ക് എത്തിച്ചേരാം. മാതാപിതാസ്നിഗ്ധജനാശ്ച സർവേ വധും പുരസ്കൃത്യ ഗിരേ നിമേഷ വരാകഥാനീയത ഇത്യദുഗ്ര ഉത്കണ്ഠവസന്ധ്യേവഹിന പ്രതീക്ഷ്യ. അമ്മയോ അച്ഛനും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും എന്ന് വേണ്ട, പരനെ എപ്പോൾ തിരിച്ചുകൊണ്ടുവരുമെന്നിങ്ങനെയുള്ള ആഗ്രഹത്തോടുകൂടി ഉത്കണ്ഠയോടുകൂടി കണ്ണും നട്ടിരിക്കുന്നവരായിട്ട്, കണ്ണടയ്ക്കാതെ ഉറങ്ങാതെ ഇരിക്കുന്നവരായിട്ട് നമ്മയും കാത്തു കഴിഞ്ഞുകൂടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്കെല്ലാവർക്കും ഈ വനത്തിൽ നിന്ന് തിരിച്ചു പോകാം. തേഷാം സമാശ്വാസനമാശുകാര്യം നോചേതപായാന്തരമാഗതം സ്യാത് ശോകോപി ശോകാന്തരവാരണായ വിവേകിവിധന്യതയേവയത്ന അല്ലയോ മാന്യന്മാരായ എന്റെ കൂടെ വന്ന സുഹൃത്ത് ജനങ്ങളെ, അച്ഛനമ്മമാരും ബന്ധുക്കളും ഉൾപ്പെട്ട ഇഷ്ടജനങ്ങളെ വേണ്ട വിധത്തിൽ സമാശ്വസിപ്പിക്കുവാൻ എന്തെങ്കിലും വേഗം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാത്ത പക്ഷം അവർക്കെല്ലാം വലിയ ആപത്തുകളൊക്കെ വന്നു ചേരും. അതുകൊണ്ട് തന്നെ ദുഃഖത്തിലും അതിൽ തത്തരുമായിരിക്കുന്ന അവരെ രക്ഷിക്കാൻ വേണ്ടുന്ന യത്നം നമുക്ക് കൈക്കൊള്ളാം.
ഇതം മതം മേ ഭവതാമിതിഷ്ടം തവേവ കാര്യം നഗിതത്രവാദ സമൂഹകൃത്യേ മഹിതം പ്രമാണം തദ്ഭൂരിഭാഗ വിമതം ഹിബാടം.
ഈ കാര്യത്തിൽ എതിർവാദമില്ലാതെ എല്ലാവരും ഒരേ കണ്ഠേന അംഗീകരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു.
പിഷങ്കരേണ സയക്തിമുക്തിം ശ്രദ്ധാപ്യനന്ദൻ സ്മൃതം സമേതം തതോടവീം താമിതിലംഘ്യ ശീക്രം ഗൃഹം യേസ്തേ വിവശാന്തരംഗ.
അങ്ങനെ കൃഷ്ണൻ വൈദ്യന്റെ യുക്തിപൂർവമായ മറുപടിയെ കേട്ടിട്ട് കൃഷ്ണൻ വൈദ്യനെ എല്ലാവരും അഭിനന്ദിച്ചു.
വരേണ ശൂന്യാനവനമ്ര ശീർഷാൻ പ്രത്യാഗതാം ദൂരതയേവ വീക്ഷ്യ ന കേവലം ബന്ധുജനപരന്തു ഗ്രാമോവി ദുഃഖാംബു നിധോ നിമഗ്ന.
ശ്രീനാരായണ വരനായ ശ്രീനാരായണ ഗുരുവിനോട് കൂടാത്തവരും തിരിച്ചു വന്നവരുമായിരിക്കുന്ന അവരെ എല്ലാം കണ്ടിട്ട് ഗൃഹത്തിലുള്ളവരെല്ലാവരും ഒന്നുകൂടെ ദുഃഖമായിരിക്കുന്ന സമുദ്രത്തിൽ മുങ്ങിത്താന്നു.
ശുശ്രൂഷയാ തത്വഗിരാചമോകാൻ മുക്ത ക്രമാശാന്തിമുപേതവന്ത വധുശ്ച മാതാ പിതരോ വിഹായ സമസ്തഭോഗാൻ ഋതിനോ വിഭൂ.
ശ്രീനാരായണ ഗുരുദേവനെ വിവാഹം കഴിച്ചു കൊടുക്കുവാനായി ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരപ്പെട്ട വധു അച്ഛനമ്മമാരും ബന്ധുജനങ്ങളും എന്തു ചെയ്ത് വളരെയധികം ദുഃഖാധിക്യ നിമിത്തമായി ബോധശൂന്യ അവസ്ഥയിലേക്ക് വധിച്ചവരായി തീർന്നിട്ട് ക്രമേണ അവരെന്ത് ചെയ്ത് ഉപവാസം തുടങ്ങിയ പുണ്യജനങ്ങളായ വ്രതങ്ങൾ കൈക്കൊണ്ട് ജീവിച്ചു.
പരിത്യാജ ശേഷാൻ ഗുരുരഥ സംസാര വിഭവാൻ വാശി ലോകലോകേ കൃതമതിരസാന ശക്തി നിരത ജഗത്രാണോ വായന അവരതമാധ്യായ സുഹൃതി പരം തീർത്ഥതീർത്ഥം വ്രജിത് ഉദിയുക്താതിമുദിത.
അനന്തരം എല്ലാവരും ലൗകികഭോഗങ്ങളിൽ താൽപര്യമില്ലായ്മയാകുന്ന വൈരാഗ്യത്തിൽ ഉറപ്പുവന്നവനും ലോകാലോകകൃതമതി ജനത ഏതെല്ലാം മാർഗത്തിൽ എങ്ങനെയെല്ലാം ജീവിക്കുന്നു എന്ന് അറിയുന്നതിൽ ബുദ്ധി ഉറപ്പിച്ചവനും സുകൃതി ധന്യനും ഇന്ദ്രിയങ്ങളെ നിഗ്രഹം ചെയ്തവനുമായ ശ്രീനാരായണ ഗുരു അത്യന്തം സന്തുഷ്ടനായിട്ട് എല്ലാ സാംസാരിക ബന്ധങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ലോകോദ്ധാരണ കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് തീർത്ഥസ്ഥലങ്ങൾ തോറും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചാരം ആരംഭിച്ചു. ഇങ്ങനെ വിവാഹ പ്രേരണ കൊണ്ടും അതിൽ നിന്ന് മുക്തനായിക്കൊണ്ടും അന്യദേശങ്ങളിൽ നിന്നും സഞ്ചാരം ആരംഭിക്കാൻ ആര് തീരുമാനിച്ചു? ശ്രീനാരായണ ഗുരുദേവൻ. അങ്ങനെ ഗുരുദേവൻ സഞ്ചരിക്കുന്നതായിട്ട് ഉള്ളതാണ് ഈ ചതുർത്ഥ സർഗം. ഈ ചതുർത്ഥ സർഗം ഇവിടെ തീരുകയാണ്.
ഓം നമോ ഭഗവതേ വാസുദേവായ.
നിങ്ങളുടെ ഉറക്ക ചൊല്ലു. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
സ്ത്രീങ്ങളുടെ ഉറക്ക.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ. ഭാഗവതം രണ്ടാം പാദം കീർത്തനമാണ് നമ്മുടെ പാരായണ സംഭാവന സമയത്ത് രണ്ടാം പാദം.
സദ്ഗുരുദേവ ജയിക്ക നിരന്തരം. ഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ പദകമലം ഞങ്ങൾ സൽഗതി ചായത കുമ്പിടുന്നേ സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ പദകമലം ഞങ്ങൾ സദ്ഗതിക്കായിട കുമ്പിടുന്നേ ചന്ദ ഭക്തിയാൽ നിത്യം നമിക്കുന്ന ഭക്തജനത്തിനു മുക്തിയേക സത്യസ്വരൂപ സനാതന മദ്ഗുരു നിത്യം നമിക്കുന്ന സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ പദകമലം ഞങ്ങൾ സദ്ഗതിക്കായിട കുമ്പിടുന്നേ ആനന്ദം നൽകുന്ന പദപത്മം ഞങ്ങൾ ആനന്ദ ദർശനം ഏകീടേണം ആനന്ദ കാരണ ശേഷീകേന്ദ്ര ഭവ ദേവടിക്കായത് കുമ്പിടുന്നേ സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ പദകമലം ഞങ്ങൾ സദ്ഗതിക്കായത് കുമ്പിടുന്നേ സത്യനുത്തരം നൽകി ഞങ്ങളെ വിദ്ധവാദീശ്വര രക്ഷചീക തുഷ്ടനായി ഞാനും ഭവൽപദേ കുമ്പിട ഇഷ്ടാനുകൂല മനുഗ്രഹിക്ക സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ പദകമലം ഞങ്ങൾ സദ്ഗതിക്കായിട കുമ്പിടുന്നേ ഈശ്വര താവര ലീലാവിശേഷങ്ങൾ ശാശ്വതമായി പ്രകീർത്തിച്ചിടാ ആശാനുരൂപ തരീകവരം സദാ ആശ്വാസമേകി തുണച്ചിടേണം സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ പദകമലം ഞങ്ങൾ സദ്ഗതിക്കായിട കുമ്പിടുന്നേ ഉത്തമമായുള്ള പാവക സേവയ വർദ്ധ്യനു സൽഗതി വന്നിടേണം ഉത്തമ ഭക്തിയുറച്ചു ജനങ്ങളിൽ സത്യസ്വരൂപ കരിഞ്ഞിടേണം സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ പദകമലം ഞങ്ങൾ സദ്ഗതിക്കായിട കുമ്പിടുന്നേനമ്മരാതുള്ള അവക സേവയ ഞാനും ൃതാഭേന തീർന്നിടേണം പൂമനെ പാചാലനാക്കിയ സത്രീവ ഊഴിൽ നന്മ നിറഞ്ഞിടേണം സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ ജയിക്ക നിരന്തരം സഗുരുദേവ പദകമലം ഞങ്ങൾ സദ്ഗതിക്കായിട കുമ്പിടുന്നേ എപ്പോഴും അങ്ങെത്തിരുനാമോതുവ കൽപ്പേകി ഞങ്ങളെ തുഷ്ടരാക്കൂ എത്തേണമെന്നും ഗുരുഭക്തവൃന്ദത്തിൽ എത്തി ഭജിപ്പന്നരിക സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ പദ കമലം ഞങ്ങൾ സദ്ഗതിക്കായിത കുമ്പിടും നീടയാമെന്നോട് ഇതിയ ഗത്തിനി ഏതു മാർഗണേ രക്ഷചിക ശ്രീകാന്തതയിൽ അകതം നിലനിർത്തി ക്ഷീണാംഗ ശേഖര ഭക്ത ഗുരു സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ പാദ കമലം ഞങ്ങൾ സർവേദിക്കായിത കുമ്പിടും ൃപാദ ഭക്തനോ നൽകുന്ന സദ്ഗുരോ നിത്യം വണങ്ങുന്നു ഞങ്ങൾ സത്യതാ പീയൂഷ പാദത്താൽ ഭക്തരെ തൃക്കാൽക്കൽ പാഴ്വാനുഗ്രഹിക്ക സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ പാദ കമലം ഞങ്ങൾ സദ്ഗതിക്കായിത കുമ്പിടും ഓതേണമെന്നോടെ നാമുകൊണ്ടെപ്പോഴും ഓങ്കാരൂപതവചരിതം ഓരോരോ ഭാവത്തും വന്നണഞ്ഞിടുമ്പോൾ ഓതേണം നിന്നാമം നാരായണ സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ പാദ കമലം ഞങ്ങൾ സദ്ഗതിക്കായിടും വീടും ഔഷധമാന്തവ നാമം ദേവിപ്പത് ഔദാര്യവാരിത് പൂജയല്ലോ ഔഷധസേവേണം നിൻശ്രീതി ഔന്നത്യമോഹം അകറ്റിയിടണേ സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ പാദ കമലം ഞങ്ങൾ സദ്ഗതിക്കായിത കുമ്പിടും സംഭവനർക്കനും വിഷ്ണു അത്യുഗ്രമൂർത്തിയം രുദ്രനും ഇന്ദ്രൻ അത്യന്തമോദത്ത നിത്യം ഭജിക്കുന്ന അത്തിരുനാമത്തിൻ ഒക്കുന്നതോ ഗുരു ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ പാദ കമലം ഞങ്ങൾ സദ്ഗതിക്കായിട കുമ്പിടും അത്തവിധമായ സിദ്ധിയിലെന്നും കെട്ടുടലാതനി രക്ഷചിക ഇഷ്ടവരത്താലെ തുഷ്ടി വരുത്തൂന്നി ഇഷ്ടവനാഥ തുണച്ചാലുമേ സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ പാദ കമലം ഞങ്ങൾ സദ്ഗതിക്കായിത കുമ്പിടും സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ പാദ കമലം ഞങ്ങൾ സൽഗതിക്കായിതക്കുമ്പിടും സദ്ഗുരുദേവ ജയിക്ക നിരന്തരം സദ്ഗുരുദേവ ജയിക്ക നിരന്തരം. ഗുരുദേവ പാദകമലങ്ങൾ സത്യതിക്കായിടുന്നേ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.